ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ബിൽ പാർലമെന്റ് പാസാക്കി. രണ്ടു ദിവസത്തെ ഒമാൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. സംസ്ഥാനത്തെ എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 100% പൂർത്തിയായി. കരട് വോട്ടർ പട്ടിക 23 പ്രസിദ്ധീകരിക്കും. കേരള രാജ്യാന്തര ചലച്ചിത്രമേള വൈകിട്ട് സമാപിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് അഹമ്മദാബാദിൽ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ബിൽ 2025 പാർലമെന്റ് പാസാക്കി. ആദ്യം ലോക്സഭ പാസാക്കിയ ബിൽ ഇന്നലെ രാത്രി വൈകി രാജ്യസഭയും പാസാക്കുകയായിരുന്നു. 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്ന കാഴ്ചപ്പാടിന് അനുസൃതമായി ഗ്രാമവികസന ചട്ടക്കൂട് ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ബിൽ കൊണ്ടുവന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഓരോ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന വ്യവസ്ഥയോടെയാണ് ബിൽ തയ്യാറാക്കിയത്. പദ്ധതിക്ക് ആവശ്യമായ തുക കേന്ദ്രവും സംസ്ഥാനങ്ങളും 60-40 എന്ന അനുപാതത്തിൽ പങ്കുവയ്ക്കും. വടക്കു കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ ഇത് 90-10 എന്ന അനുപാതത്തിലായിരിക്കും. സംസ്ഥാന ഗവൺമെന്റുകളുടെ തൊഴിലില്ലായ്മ അലവൻസും നഷ്ടപരിഹാരവും ഇതോടൊപ്പം തുടരുകയും ചെയ്യും. രാഷ്ട്രം ആദ്യം എന്ന മുദ്രാവാക്യമാണ് ഗവൺമെന്റിന്റേതെന്ന് രാജ്യസഭയിൽ ബിൽ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. ഗ്രാമങ്ങളുടെ വികസനമുണ്ടാകാതെ രാജ്യവികസനം സാധ്യമാകില്ല. സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്കായി ഗവൺമെന്റ് അക്ഷീണ പരിശ്രമം തുടരുകയാണെന്നും ചൌഹാൻ പറഞ്ഞു. രാജ്യസഭയിൽ ചർച്ചയ്ക്ക് തുടക്കമിട്ട കോൺഗ്രസിലെ മുകുൾ വാസ്നിക് ബില്ലിനെ എതിർത്തു. കോടിക്കണക്കിന് ജനങ്ങളെ ബിൽ ദോഷകരമായി ബാധിക്കുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ബില്ലിനെ നിസാരമായി കാണരുതെന്നും അത് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടയിലാണ് ബില്ല് പാസാക്കിയത്.
രണ്ടു ദിവസത്തെ ഒമാൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധങ്ങൾക്ക് 70 പൂർത്തിയായ സാഹചര്യത്തിലായിരുന്നു ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖിന്റെ ക്ഷണപ്രകാരം നരേന്ദ്രമോദിയുടെ സന്ദർശനം. ഇരുവരും റോയൽ അൽ ബക്കാരത്ത് കൊട്ടാരത്തിൽ നടത്തിയ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങൾക്കുമിടയിലെ 100 നീണ്ട സൌഹൃദം കൂടുതൽ ശക്തമാക്കാനും തലമുറകളായി ഒമാനിൽ കഴിയുന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ മനസ്സ് കീഴടക്കാനും വഴിയൊരുക്കിയെന്നാണ് വിലയിരുത്തൽ. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇതിനു പുറമെ 6 ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളിലും ഒപ്പിട്ടു. എല്ലാത്തരം ഭീകരവാദത്തെയും അപലപിച്ച സുൽത്താനും നരേന്ദ്രമോദിയും ഗാസയിലെ സാഹചര്യങ്ങളിൽ ആശങ്കയും പ്രകടിപ്പിച്ചു. ന്യൂഡൽഹിയിൽ 2nd പരമ്പരാഗത വൈദ്യശാസ്ത്ര ആഗോള ഉച്ചകോടിയുടെ സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ആയുഷ് മേഖലയിലെ മാസ്റ്റർ ഡിജിറ്റൽ പോർട്ടലായ മൈ ആയുഷ് ഇന്റഗ്രേറ്റഡ് സർവീസസ് പോർട്ടൽ ഉൾപ്പെടെ നിരവധി സുപ്രധാന ആയുഷ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വാർഷിക ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്തു. 2047 വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് എല്ലാവരും തുടർന്നും ക്രിയാത്മകമായി സംഭാവന നൽകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് ബോസും ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ലേബർ കോൺക്ലേവ് 2025 ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജിമാർ, അഡ്വക്കേറ്റ് ജനറൽ, ദേശീയ സംസ്ഥാന ട്രേഡ് യൂണിയൻ നേതാക്കൾ, നിയമവിദഗ്ധർ തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുക്കും. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിൽ സംസ്ഥാനത്തെ എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 100% പൂർത്തിയായി. എന്യൂമറേഷൻ ഫോമുകളുടെ ശേഖരണം ഇന്നലെ അവസാനിച്ചു. കരട് വോട്ടർപട്ടികയിൽ പേരുണ്ടോ എന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അഭ്യർത്ഥിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 30th കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് സമാപിക്കും. വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സിനിമാ മേഖലയിൽ 50 പൂർത്തിയാക്കിയ പ്രശസ്ത സംവിധായകൻ സയ്യിദ് മിർസയെ ചടങ്ങിൽ ആദരിക്കും. മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മൗറിത്തേനിയൻ സംവിധായകൻ അബ്ദുറഹ്മാൻ സിസായിഗോയ്ക്ക് മുഖ്യമന്ത്രി സമ്മാനിക്കും. ജൂറി ചെയർപേഴ്സൺ മുഹമ്മദ് റസൂലാഫിനെയും മുഖ്യമന്ത്രി ആദരിക്കും. മേളയിലെ ഏറ്റവും മികച്ച സിനിമയ്ക്ക് സുവർണചകോര പുരസ്കാരവും മറ്റ് പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്യും. പ്രേക്ഷക അവാർഡ്, തിയേറ്റർ അവാർഡ്, മാധ്യമ അവാർഡ് എന്നിവയും ഇതോടൊപ്പം വിതരണം ചെയ്യും. ചലച്ചിത്രമേളയിലെ ഓഡിയൻസ് പോൾ അവാർഡിന് ഉച്ചയ്ക്ക് 2 വോട്ട് ചെയ്യാം. വെബ്സൈറ്റ് വഴിയും മൊബൈൽ ആപ്പ് വഴിയും വോട്ട് രേഖപ്പെടുത്താം. 14 ചിത്രങ്ങളാണ് ഓഡിയൻസ് പോൾ അവാർഡിന് മത്സരിക്കുന്നത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 5th അവസാനത്തെയും മത്സരം ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 ആരംഭിക്കും. ബുധനാഴ്ച ലക്നൌവിൽ നടത്തേണ്ടിയിരുന്ന മത്സരം കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു. പരമ്പരയിൽ 2 ജയിച്ച് ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണ്. 1 ദക്ഷിണാഫ്രിക്കയാണ് വിജയിച്ചത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കണ്ണൂരിൽ മത്സരം നടക്കും. ജവഹർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയും തൃശൂർ മാജിക് എഫ് സിയും തമ്മിലാണ് ഫൈനൽ പോരാട്ടം. കണ്ണൂർ വാരിയേഴ്സ് എഫ് സി സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് എഫ് സിയെ തോൽപ്പിച്ചാണ് ഫൈനലിലെത്തിയത്. മലപ്പുറം എഫ് സിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് തൃശൂർ മാജിക് എഫ് സി ഫൈനൽ യോഗ്യത നേടിയത്. സ്വന്തം മൈതാനത്ത് കളിച്ച കഴിഞ്ഞ 5 ഹോം മത്സരങ്ങളിൽ ഒരു വിജയം പോലും നേടാൻ കണ്ണൂരിന് സാധിച്ചിട്ടില്ല. കണ്ണൂർ വാരിയേഴ്സിനെതിരെ സൂപ്പർ ലീഗിൽ തൃശൂർ മാജിക് എഫ് സിക്ക് ഇതുവരെ ജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. രണ്ടാം സീസണിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ ഒരു മത്സരം സമനിലയിലും മറ്റൊരു മത്സരം കണ്ണൂർ വാരിയേഴ്സ് വിജയിക്കുകയും ചെയ്തു.
സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ 5,900 കോടി രൂപ കേന്ദ്രം കുറവ് വരുത്തിയതായി മന്ത്രി കെ എൻ ബാലഗോപാൽ എറണാകുളത്ത് അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച കത്ത് ലഭിച്ചതെന്ന് മന്ത്രി ഗസ്റ്റ്ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ വഖഫ് സ്വത്തുക്കൾ കേന്ദ്ര വഖഫ് ഭേദഗതി നിയമപ്രകാരം ഉമീദ് സെൻട്രൽ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ സമയപരിധി 5 മാസത്തേക്ക് കൂടി നീട്ടി നൽകിയതായി മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. വഖഫ് ട്രിബ്യൂണൽ അനുവദിച്ച അധിക സമയം വഖഫ് സ്ഥാപനങ്ങളും മുതവല്യമാരും പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. നേരത്തെ ഡിസംബർ 6 വരെയാണ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ സമയപരിധി നൽകിയിരുന്നത്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾ കുരുതിക്കളമായി മാറിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. കൈക്കൂലിയും കയ്യൂക്കും പോലീസിന്റെ മുഖമുദ്രയായി മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഭർത്താവിനെ തേടിയെത്തിയ ഭാര്യയെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് ഒ സദാശിവിനെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഡോക്ടർ എസ് ജയശ്രീയെയും മത്സരിപ്പിക്കാൻ LDF യോഗം തീരുമാനിച്ചു. സദാശിവൻ 3 തവണയാണ് കോർപ്പറേഷൻ കൌൺസിലറാകുന്നത്. ഡോക്ടർ ജയശ്രീ നിലവിൽ കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയാണ്. കോഴിക്കോട് നാദാപുരം ഡിവിഷനിൽ നിന്ന് വിജയിച്ച KK നവാസിനെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാക്കാൻ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. ലീഗ് ജില്ലാ സെക്രട്ടറി കൂടിയാണ് നവേസ്. കണ്ണൂർ കോർപ്പറേഷൻ മേയറായി പി ഇന്ദിരയെ നിയമിക്കാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. നിലവിൽ ഡെപ്യൂട്ടി മേയറായ ഇന്ദിര പയ്യാമ്പലം ഡിവിഷനിൽ നിന്നാണ് വിജയിച്ചത്. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ വാഹനാപകടങ്ങളിൽ 2 സ്ത്രീകൾ മരിച്ചു. ദേശീയപാതയിൽ പയ്യന്നൂരിനടുത്ത് കണ്ടോത്ത് സ്കൂട്ടറിൽ ടാങ്കലോറി ഇടിച്ച് കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫീസ് ജീവനക്കാരി അന്നൂരിലെ KK ഗ്രീഷ്മയാണ് മരിച്ചത്. ആലക്കോട് തേർത്തലിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് കോടപ്പള്ളിയിലെ ചിന്നിക്കര മേരിയാണ് മരിച്ച മറ്റൊരാൾ. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബിൽ പാർലമെന്റ് പാസാക്കി. 2 ദിവസത്തെ ഒമാൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. സംസ്ഥാനത്തെ എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 100% പൂർത്തിയായി. കരട് വോട്ടർ പട്ടിക 23 പ്രസിദ്ധീകരിക്കും. കേരള രാജ്യാന്തര ചലച്ചിത്രമേള വൈകിട്ട് സമാപിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് അഹമ്മദാബാദിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.